2020 സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് നിലപാട് പങ്ക്തിയിൽ MH വിഷ്ണു എഴുതുന്നു. നുണ പരിശോധനയിൽ സത്യം തെളിയുമോ? 39 വയസ്സിൽ പാതിയിൽ മുറിഞ്ഞുപോയൊരു വിഷാദരാഗം പോലെ വയലിൻ മാന്ത്രികൻ ബാലഭാസ്കർ മലയാളികളുടെ മനസ്സിൽ നീറുന്ന ഓർമ്മയാണ്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദീർഘയാത്രയിൽ വീടണയാൻ അല്പദൂരം മാത്രം ശേഷിക്കവെയാണ് പള്ളിപ്പുറത്ത് ദേശീയപാതയോരത്തെ തണൽമരത്തിലിടിച്ച് ആ ജീവൻ പൊലിഞ്ഞത്. പ്രാണനായിരുന്ന മകൾ തേജസ്വിനിയും ബാലുവിനൊപ്പം പോയി. തിരുമലയിലെ ഹിരൺമയി വീട്ടിൽ ബാലുവിന്റെ പ്രിയതമ ലക്ഷ്മി മാത്രമായി. കൊലപാതകം, സ്വർണക്കടത്തുകാരുടെ പകപോക്കൽ, ദശലക്ഷങ്ങൾ കടം കൊടുത്തവരുടെ ക്വട്ടേഷൻ എന്നിങ്ങനെ ഉയർന്ന ആരോപണങ്ങളുടെ നേരറിയാൻ CBI എത്തിയിരിക്കുകയാണ്. അമിതവേഗം കാരണമുള്ള സ്വാഭാവിക അപകടമെന്ന് ക്രൈംബ്രാഞ്ച് അന്തിമ നിഗമനത്തിലെത്തിയെങ്കിലും അതിന് വിരുദ്ധമായ ചില വിവരങ്ങൾ CBIക്ക് കിട്ടിയതായാണ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാലുവിന്റെ സുഹൃത്തുക്കളും മാനേജർമാരുമായിരുന്ന വിഷ്ണു സോമസുന്ദരം, പ്രകാശൻ തമ്പി, ഡ്രൈവർ അർജുൻ, കലാഭവൻ സോബി എന്നിവർക്ക് നുണപരിശോധന നടത്താൻ CBI കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബാലുവിന്റെ അപകടമരണത്തിന് സ്വർണക്കടത്തുമായി ബന്ധമുണ്ടോയെന്നാണ് പ്രധാനമായും അറിയേണ്ടത്. കസ്റ്റംസ് സൂപ്രണ്ടിന്റെ ഒത്താശയിൽ 2019 മേയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെ 25 കിലോ സ്വർണം കടത്തിയ കേസിൽ ബാലുവിന്റെ മാനേജരായിരുന്ന പ്രകാശൻ തമ്പിയും സുഹൃത്ത് വിഷ്ണു സോമസുന്ദരവും വയലിനിസ്റ്റ് അബ്ദുൾ ജലീലും പ്രതികളായതോടെയാണ് അപകടത്തെക്കുറിച്ച് ബന്ധുക്കൾക്ക് സംശയമുണ്ടായത്. കാർ അപകടം ആസൂത്രിതമാണെന്നും അപകടസ്ഥലത്ത് നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി സരിത്തിനെ കണ്ടെന്നും വെളിപ്പെടുത്തി ദൃക്സാക്ഷിയായ കലാഭവൻ സോബി രംഗത്തെത്തിയതോടെ ബാലഭാസ്കർ കേസിലെ ദുരൂഹതകൾ വർദ്ധിച്ചിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തുകാർക്ക് അപകടവുമായുള്ള ബന്ധം കണ്ടെത്താൻ CBI അന്വേഷണം തുടങ്ങിയതിനു പിന്നാലെയാണ് അപകടം ആസൂത്രിതമായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ സോബി നടത്തിയത്. കാർ ഓടിച്ചത് താനായിരുന്നെന്ന് ആദ്യം പറഞ്ഞ ഡ്രൈവർ അർജുൻ ബാലഭാസ്കർ മരിച്ചതോടെ മൊഴി മാറ്റി. ബാലഭാസ്കറാണ് വാഹനമോടിച്ചതെന്നായിരുന്നു പോലീസിന് നൽകിയ മൊഴി. അർജുനാണ് വാഹനമോടിച്ചതെന്നാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെയും ദൃക്സാക്ഷി നന്ദുവിന്റെയും മൊഴി. ബാലുവുമായി സാമ്പത്തിക ഇടപാടുണ്ടായിരുന്ന ഡോക്ടറുടെ ബന്ധുവാണ് അർജുനെന്ന് വ്യക്തമായതോടെ ദുരൂഹത ഏറി. മൊഴികൾ എന്തായാലും കാർ ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുനായിരുന്നുവെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. സ്റ്റിയറിംഗിലെയും സീറ്റ് ബെൽറ്റിലെയും വിരലടയാളം, സീറ്റിലുണ്ടായിരുന്ന മുടിയിഴകൾ, രക്തം എന്നിവ പരിശോധിച്ചാണ് കാർ ഓടിച്ചതാരാണെന്ന് സ്ഥിരീകരിച്ചത്. നുണപരിശോധനയിൽ സത്യം തെളിയുമെന്ന് CBI പറയുന്നു. അപകടം ആസൂത്രിതമോ? ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന കാർ പള്ളിപ്പുറം CRPF ക്യാമ്പിനടുത്തുവച്ച് റോഡിന്റെ എതിർവശത്തേക്ക് മാറി റോഡരികിലെ കുഴിയുള്ള മൺപാതയിലൂടെ 200 മീറ്ററോളം ഓടിയ ശേഷം മരത്തിലിടിക്കുകയായിരുന്നു. രാത്രി ഡ്രൈവിംഗിനിടയിൽ കാഴ്ചക്കുറവുണ്ടാകാമെന്നതും ദിശ മാറിയാലും അറിയാതിരിക്കുമെന്നതും ശാസ്ത്രീയമാണെങ്കിലും കുഴികളുള്ള റോഡല്ലാത്ത വഴിയിലൂടെ കാർ 200 മീറ്റർ ഓടിയാൽ ഡ്രൈവർ ഉണരേണ്ടതാണെന്നും ബ്രേക്കിൽ കാലമർത്താനുള്ള പ്രതിപ്രവർത്തനത്തിന് സമയം കിട്ടുമെന്നും CBI വിലയിരുത്തുന്നു. ഇതും ദൃക്സാക്ഷി മൊഴിയും പരിഗണിക്കുമ്പോൾ അപകടത്തിന്റെ കാരണമടക്കം ശാസ്ത്രീയമായി അന്വേഷിക്കേണ്ടതുണ്ടെന്ന് CBI വ്യക്തമാക്കി. 120 കിലോമീറ്റർ വേഗതയിലായിരുന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലേക്ക് ഇടിച്ചുകയറിയെന്നാണ് പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും കണ്ടെത്തൽ. സാമ്പത്തിക ഇടപാടുകളും ദുരൂഹം. അപകടം ഉണ്ടാകുന്നതിന് തൊട്ടുമുൻപ് ബാലഭാസ്കർ എവിടെയെത്തിയെന്നറിയാൻ ഫോൺ കോളുകൾ വന്നിരുന്നതായും അപകടം ഉണ്ടായ ശേഷം കാറിന്റെ മുൻവശത്തെ രക്തപ്പാടുകൾ ആരോ തുടച്ചുമാറ്റിയതായും മൊഴികളുണ്ടായിരുന്നെങ്കിലും കാര്യമായ അന്വേഷണമുണ്ടായില്ല. കാർ കൊല്ലത്തെത്തിയപ്പോൾ ബാലുവും അർജുനും ജ്യൂസ് കുടിച്ച കടയിലെ CCTV ദൃശ്യങ്ങളും ഹാർഡ് ഡിസ്കും പ്രകാശൻ തമ്പി കൈക്കലാക്കിയതും ബാലുവിന്റെ കാറിലുണ്ടായിരുന്ന 44 പവൻ സ്വർണവും 2 ലക്ഷം രൂപയും മാനേജർ എന്ന നിലയിൽ മംഗലപുരം സ്റ്റേഷനിൽ നിന്ന് പ്രകാശൻ ശേഖരിച്ചതും ദുരൂഹമാണെന്ന് CBI പറയുന്നു. ലോക്കറ്റ്, മാല, വള, സ്വർണ നാണയം, മോതിരം, താക്കോലുകൾ എന്നിവയാണ് 2 ബാഗുകളിൽ ഉണ്ടായിരുന്നത്. അപകടത്തിന്റെ പിറ്റേന്നാണ് സ്വർണവും പണവും കൈക്കലാക്കിയത്. തൃശൂർ യാത്രയ്ക്ക് അർജുനെ ഡ്രൈവറായി അയച്ചത് വിഷ്ണുവാണെന്നതും ഇയാളാണ് ബാലുവിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നുവെന്നതും പ്രധാനമാണെന്ന് CBI വ്യക്തമാക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ. 120 കിലോമീറ്റർ വേഗത്തിലായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബാലഭാസ്കർ മധ്യഭാഗത്തെ സീറ്റിൽ കിടക്കുകയായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് ലക്ഷ്മി മാത്രമായിരുന്നു. അപകടത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ല. സുഹൃത്തായ ഡോക്ടർക്ക് കടം നൽകിയ 10 ലക്ഷം തിരികെ നൽകി. ബാലഭാസ്കറിന്റെ മരണത്തിന് തിരുവനന്തപുരത്തെ സ്വർണക്കടത്ത് കേസുമായി നേരിട്ട് ബന്ധമില്ല. അപകടം ഇങ്ങനെ. അപകട സമയത്ത് കാറിന്റെ വേഗം 100-120 കിലോമീറ്റർ ആയിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ സ്പീഡോമീറ്റർ 100 കിലോമീറ്ററിൽ കുടുങ്ങിപ്പോയി. പിന്നീട് സ്പീഡോമീറ്ററിന്റെ സർക്യൂട്ട് മുറിഞ്ഞുപോയി. ഇടിക്ക് ശേഷം മീറ്റർ താഴേക്ക് വന്നാണ് 100-ൽ കുടുങ്ങിപ്പോയത്. റോഡിന്റെ വളവും പ്രതലത്തിന്റെ സവിശേഷതകളും പരിഗണിച്ചാൽ ഇത്രയും വേഗതയിൽ കാർ തിരിഞ്ഞാൽ നിയന്ത്രണം നഷ്ടമാകും. കാർ ഓടിച്ചയാളിന് വളവിൽ നിയന്ത്രണം നഷ്ടമായി മരത്തിൽ ഇടിച്ചെന്നാണ് ടൊയോട്ടയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും റിപ്പോർട്ട്. സ്വർണക്കടത്ത് ബന്ധം. കസ്റ്റംസ് സൂപ്രണ്ട് രാധാകൃഷ്ണന്റെ ഒത്താശയിൽ 230 കോടിയുടെ 680 കിലോ സ്വർണം കടത്തിയെന്നാണ് DRI കണ്ടെത്തിയത്. 25 കിലോ മാത്രമാണ് പിടിച്ചത്. കസ്റ്റംസ് സൂപ്രണ്ടിനെ പ്രകാശൻ തമ്പി പരിചയപ്പെട്ടത് ബാലുവിന്റെ പേരുപയോഗിച്ചാണ്. ഇയാളും വിഷ്ണുവും ചേർന്ന് ദുബായിൽ നിന്ന് 210 കിലോ സ്വർണം കടത്തിയെന്ന് DRI. കേസിലെ മുഖ്യപ്രതി സുനിൽകുമാറിന്റെ അമ്മാവന്റെ മകനാണ് പ്രകാശൻ. ബാലുവിന്റെ വിദേശ പരിപാടികൾ അടക്കം നിയന്ത്രിച്ചത് പ്രകാശനാണ്. ഭക്ഷ്യസംസ്കരണ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന വിഷ്ണുവിന്റെ കമ്പനിയിൽ ബാലുവിന് 25 ലക്ഷം നിക്ഷേപം. ഡ്രൈവർ അർജുനെ കൊണ്ടുവന്നത് ഇയാൾ. ബാലുവിന്റെ സൌണ്ട് റെക്കോർഡിസ്റ്റ് അബ്ദുൾ ജബ്ബാർ 17 കാരിയർമാരിൽ ഒരാൾ. ട്രൂപ്പിന്റെ വിദേശ പര്യടനങ്ങൾക്കിടെയും സ്വർണം കടത്തിയെന്ന് സംശയം. ബാലു അറിയാതെ ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുത്തത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ വിഷ്ണുവിന് വിരോധം ഉണ്ടായിരുന്നെന്ന് അമ്മാവൻ ബി ശശികുമാർ വെളിപ്പെടുത്തി. CBIയുടെ ദൌത്യം. 2018 സെപ്റ്റംബർ 25 പള്ളിപ്പുറത്തുണ്ടായ അപകടത്തിലെ ചുരുളഴിക്കുക. സ്വർണക്കടത്തുകാർക്ക് അപകടത്തിൽ ബന്ധമുണ്ടോയെന്ന് കണ്ടെത്തുക. അപകടസ്ഥലത്ത് സരിത്തിനെ കണ്ടതായ വെളിപ്പെടുത്തലിലെ സത്യം അറിയുക. ബാലഭാസ്കർ ജീവിച്ചിരിക്കെ സംഘം സ്വർണം കടത്തിയോയെന്ന് അറിയുക. ബാലുവിന്റെ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത നീക്കുക.